മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
മലയാള മനോരമ ഓൺലൈൻ സ്പോർട്സ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനീഷ് തോമസ്.
ഞാൻ ഷമീർ റഹ്മാൻ.
ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് ഒരുക്കങ്ങളെ കുറിച്ചാണ്. പഴയൊരു മലയാള സിനിമയാണ് ഈ സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. K&K ഓട്ടോമൊബൈൽസ് എന്നാണ് പെട്ടെന്ന് അതിന്റെ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്.
ജഗതി തമാശ.
അതെ, എത്ര നന്നാക്കിയാലും ശരിക്കും നന്നാക്കാൻ അറിഞ്ഞുകൂടാത്ത കുറെ പണിക്കാരും ഒരു വർക്ക്ഷോപ്പ് മുതലാളിയും. ഇന്ത്യയുടെ ഈ സമീപകാലത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് K&K ഓട്ടോമൊബൈൽസിന് ഓർമ്മ വന്നാൽ അത് തെറ്റൊന്നും പറയാനില്ലല്ലോ ഷമീറെ.
ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഏതാണ്ട് ഒരു തമാശ പരുവത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ വിഷയങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് ചർച്ച ചെയ്യാൻ തോന്നുന്നു.
അതെ, എത്ര ശ്രമിച്ചിട്ടും ഇതുവരെ ഒരു ഫുൾ ടീമിനെ ഒന്ന് ഊഹിച്ചെടുക്കാൻ പോലും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സാധിക്കുന്നില്ല. ഏതൊക്കെ പൊസിഷനുകളിൽ ആരൊക്കെ കളിക്കും, പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ 4 പൊസിഷനിൽ ആര് കളിക്കും, സ്പിന്നർമാരായിട്ട് ആരൊക്കെ ഉണ്ടാവും, പേസർ ജസ്പ്രീത് ബുംറ തിരിച്ചു വരുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ പകരം ആരായിരിക്കും, ഒന്നിനെ കുറിച്ച് നമുക്ക് ഒരു തിട്ടവുമില്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ ഒരു ലോകകപ്പ് ഇന്ത്യ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ലോകകപ്പിന് തയ്യാറെടുത്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ കഴിഞ്ഞ ഇപ്പോൾ ഒടുവിൽ വെസ്റ്റ് ഇൻഡീസിലൊരു ഏകദിന പരമ്പര കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2020 പരമ്പര നടക്കുന്നു. ഇതെല്ലാം ഈ ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പറഞ്ഞു കഴിഞ്ഞു. ഇതിനുശേഷം ഇനി ഏഷ്യാകപ്പ് വരാനുണ്ട്. ഏഷ്യാകപ്പിന് ശേഷമാണ് ലോകകപ്പ് വരുന്നത്. പക്ഷെ ഇതിനെല്ലാം ആകെ കുറച്ച് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇത്ര ഈ ചുരുങ്ങിയ കാലത്തേം കൊണ്ട് നമുക്ക് ഒരു ലോകകപ്പ് ടീമിനെ, സർവ്വസജ്ജമായ ഒരു ലോകകപ്പ് ടീമിനെ, സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ കിരീടം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകകപ്പ് ടീമിനെ സൃഷ്ടിച്ചെടുക്കാനാകുമോ എന്ന ഒരു ആശങ്ക, അത് വാസ്തവമല്ലേ?
തീർച്ചയായും. അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർക്കേണ്ടതുണ്ടെന്ന് തോന്നി. ഈ ഏകദിന ലോകകപ്പ് എന്ന സംഗതിയാണല്ലോ വരാൻ പോകുന്നത്. ഈ ഏകദിനം എന്നുള്ള ഫോർമാറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇപ്പം ഈ ലോക ക്രിക്കറ്റിലെ ഈ മുടിചൂടാ മന്നന്മാരാവില്ലായിരുന്നു. കാരണം 1983 കപിൽദേവും സംഘവും ലോകകപ്പ് ലോകകിരീടം ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ ഒന്നടങ്കം ഈ ഗെയിമിന് പിന്നാലെ പോകുന്നതും പിന്നീട് സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള മഹാപ്രതിഭകളൊക്കെ ഉണ്ടാവുന്നതും. അത്രയും പ്രാധാന്യം ക്രിക്കറ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഏകദിനം എന്നുള്ള ഫോർമാറ്റിനുണ്ട്. ഇന്ത്യ പിന്നീട് 2011 ലോക കിരീടം നേടി അതിൽ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഒരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യക്ക് കിട്ടിയെങ്കിലും അതിനുശേഷം കഴിഞ്ഞ 10 ഇന്ത്യക്ക് ഈ അവസാന ഘട്ടത്തിൽ തത്തിക്കളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവസാന 4 എത്തും, പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതായത് വേൾഡ് ബീറ്റേഴ്സ് ആവാൻ കഴിയുന്നില്ല. അപ്പം വേൾഡ് ബീറ്റേഴ്സ് ആവാൻ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് കഴിയുമെന്നൊരു പ്രതീക്ഷ ഇവിടുത്തെ ആരാധകർക്കൊക്കെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ലോകകപ്പ് വരുന്നത്. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ തയ്യാറെടുപ്പിനെ കുറിച്ച് എല്ലാവർക്കും ആശങ്കയുണ്ട് എന്ന് ഈ തുടക്കത്തിൽ പറയാൻ എനിക്ക് തോന്നുന്നു.
ഇപ്പം ലോകകപ്പിന്റെ ഫിക്സർ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയത് ഇപ്പോഴാണെന്ന് വേണേ പറയാം. കാരണം ഒരു നമ്മൾ പലതരം ലോകകപ്പുകൾ കണ്ടിട്ടുണ്ട്. ഈ ലോകകപ്പുകളൊന്നും ഒരിക്കൽ തയ്യാറാക്കിയ ഫിക്സർ പിന്നീട് റിവൈസ് ചെയ്യുന്നത് വളരെ അപൂർവ സംഭവമാണ്. ഇത്തവണ ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പിന്റെ വേദി മാറ്റിയില്ലെങ്കിൽ കൂടി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാറ്റുന്നു. അതോടനുബന്ധിച്ച് പിന്നീട് ചുറ്റിനുമുള്ള 9 ആകെ ഈ ഇന്നലെ റിവൈസ് ചെയ്ത് വീണ്ടും ICC പുറത്തുവിട്ടത്. ഇത്തരത്തിലുള്ള ഈ ലോകകപ്പ് ടീമിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഒട്ടേറെ ആശങ്കകളാണ് നിലവിലുള്ളത്. അതേസമയം ഓസ്ട്രേലിയ ആകട്ടെ ആദ്യം തന്നെ സാധ്യതാ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലൊരു ഇന്ത്യൻ വംശജനുമുണ്ട്. ഇന്ത്യക്ക് പക്ഷെ ഒരു സാധ്യതാ ടീമിനെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, വെസ്റ്റ് ഇൻഡീസിലേക്ക് ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനായ അജിത് അഗാർക്കർ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയിരുന്നു. കാരണം അവിടെ ചെന്ന് ടീം മാനേജ്മെന്റുമായിട്ട് കോച്ച് രാഹുൽ ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായിട്ട് സംസാരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കാരണം ഇപ്പോഴും ആർക്കും ഒരു നിശ്ചയമില്ല ഏത് ടീമിനെയാണ് കളിപ്പിക്കുക, എന്താണ് വേണ്ടത് എന്ന്. അത് വളരെ വ്യക്തമാണ്.
അതില് വലിയൊരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഈ പലതരം ഈ ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഈ 2011 ഇടയ്ക്ക് ഈ രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ഇല്ലാതെ ഇന്ത്യ ആകെ കളിച്ചത്, ഏകദിനങ്ങള് ആകെ കളിച്ചത് 15 or 16 മത്സരങ്ങൾ മാത്രമാണ്. കാരണം അവരിൽ ഒരാളുണ്ടായിരുന്നു. കാരണം ഇന്ത്യയുടെ ഈ കഴിഞ്ഞ 10 ഏറ്റവും പ്രധാനപ്പെട്ട 2 താരങ്ങളാണ്. ഇപ്പം നേരത്തെ ക്യാപ്റ്റനായിരുന്ന വിരാടും ഇപ്പോഴത്തെ ക്യാപ്റ്റനായ രോഹിതും ഈ അവരില്ലാത്ത ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. അതേസമയം ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഇവർ രണ്ടുപേരും ഇല്ലാതെ ഇന്ത്യ ഒത്തിരി മത്സരങ്ങൾ കളിച്ചു. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഇത്തവണ അവസാനം കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള അവസാനത്തെ 2 മത്സരങ്ങൾ ഇരുവരും കളിച്ചതോ ഇല്ല. ഇവർക്ക് രണ്ടുപേർക്കും ലോകകപ്പിന് മുമ്പ് എത്രമാത്രം മാച്ച് ഫിറ്റ്നസും മാച്ച് പ്രാക്ടീസും കിട്ടും, അവർക്കും വേണ്ടേ മാച്ച് പ്രാക്ടീസ് എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലെന്ന് തോന്നുന്നു. കാരണം പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഒരു ഒരു ധാരണയാണ് കോച്ച് രാഹുൽ ദ്രാവിഡ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. അതിന് ചെറുപ്പക്കാരായ ഇഷാൻ കിഷൻ, ശുഭമാൻ ഗില്, ഋതുരാജ് ഗായക്വാഡ്, സഞ്ജു സാംസൺ, മുകേഷ് കുമാർ ഇങ്ങനെ ആൾക്കാരൊക്കെ കളിപ്പിക്കുന്നു. പക്ഷേ ഈ ഇവരിൽ എത്ര പേർ ഇപ്പൊ ഈ പറഞ്ഞ പേരുകാരിൽ എത്ര പേര് ഇപ്പം നമ്മുടെ അവസാന 15 അംഗ ടീമിൽ ഉണ്ടാവും? ഈ ടീമിൽ വരാൻ സാധ്യതയില്ലാത്ത ആളുകളെ ഇനിയിപ്പോ ഇന്ത്യക്ക് ആകെ ഈ ഏഷ്യ കപ്പിൽ മാക്സിമം കളിക്കാൻ പറ്റുന്നത് 5 മത്സരങ്ങളാണ് ഫൈനലിലെത്തിയാലും. പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ 3 മത്സരം, 8 കളികളേ ബാക്കിയുള്ളൂ. അപ്പം ഒരു ലോക കിരീടത്തിന് വേണ്ടി തയ്യാറെടുക്കും, പ്രത്യേകിച്ച് സ്വന്തം നാട്ടില് ഒരു ലോക കിരീടത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ 8 മത്സരങ്ങൾ കൂടിയേ ഉള്ളൂ എന്ന് പറയുമ്പം അത് വലിയ വലിയ ഒരു ഒരു ചോദ്യചിഹ്നം തന്നെ ഉയർത്തുന്നുണ്ട്.
തീർച്ചയായിട്ടും ഈ ലോക ഇതിനിടയ്ക്ക് തോന്നിയൊരു കാര്യമാണ്, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ തോറ്റ ശേഷം രോഹിത് ശർമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, IPLന് ശേഷം ഒരുങ്ങാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല. ഇത് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇനി ആകെ 8 മത്സരങ്ങളാണ് വൺ ഡേ എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് ബാക്കിയുള്ളത്. ആ വൺ ഡേക്ക് അതിൽ തന്നെ അവസാന 2 മത്സരങ്ങളിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇറങ്ങിയുമില്ല കളിക്ക്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കുക, അവർക്ക് അവരെ പരീക്ഷിക്കുക എന്നുള്ളത് ദ്രാവിഡിന്റെ അതേ നയം തന്നെയാണ്, ശരിയാണ്. പക്ഷേ ഷമീർ സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർക്ക് ആവശ്യത്തിനുള്ള മാച്ച് ഫിറ്റ്നസ് ഇനി കിട്ടാനുള്ള സമയമുണ്ടോ? ഇവർക്ക് വേണ്ട രീതിയിൽ കളിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. കാരണം ഇപ്പൊ വെസ്റ്റ് ഇൻഡീസ് നടക്കുന്ന 2020 പരമ്പരയിലും അവരില്ല. ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള പുതിയൊരു ടീമാണ് കളിക്കുന്നത്. ഇത് ആരൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ഈ KNK ഓട്ടോമൊബൈൽസിലെ മാനേജർ മനോഹരന്റെ അതേ അവസ്ഥയിലാണ് ഇപ്പൊ രാഹുൽ ദ്രാവിഡം തോന്നുന്നു.
ഇത് വേറെ ചില പ്രശ്നങ്ങളുണ്ട് ഇതല്ലേ. ഇതിലിപ്പം ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ കുഴപ്പം കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ട് 4 നമ്പറിൽ ആര് ബാറ്റ് ചെയ്യുന്നുള്ളു. ഇപ്പൊ 4 മാത്രമല്ല, അപ്പം നമുക്കിപ്പോ ടീമിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ രോഹിതും ശുഭമൻ ഗില്ലും ഓപ്പണേഴ്സ് ആയിട്ട് വരും, വിരാട് കോഹ്ലിയും 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യും. ശേഷം ചിന്ത്യം എന്നുള്ള ഒരു അവസ്ഥയാണ്. 4-ാം നമ്പറിൽ ആര് വരും, 5-ാം നമ്പറിൽ ആര് വരും, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആരായിരിക്കും, ഓൾറൗണ്ടർ ജഡേജ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്, പിന്നെ ഈ സ്പിന്നർ 2-ാമത്തെ സ്പിന്നർ ചഹലാണോ അതോ അക്ഷർ പട്ടേലാണോ അതോ കുൽദീപ് യാദവ് ആണോ അതറിയില്ല, അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അതിനുശേഷം പേസർമാരിൽ ഇപ്പോൾ മുഹമ്മദ് ഷമി ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം ഉണ്ടാവും. പിന്നീട് അവർക്ക് പിന്തുണയാകാൻ മുഹമ്മദ് സിറാജ് ഉണ്ടാകുമോ അതോ ഇനി വേറെ ഇപ്പം പരിക്ക് മാറി വരുന്ന ഈ പ്രസിദ്ധ കൃഷ്ണയെ പോലെയുള്ള താരങ്ങളാണോ അതോ ഈ വെസ്റ്റ് ഇൻഡീസ് പരീക്ഷിച്ച മുകേഷ് കുമാർ ആണോ, ആരാണ് പേസർമാരിലെ ബാക്കപ്പ് ആയിട്ട് വരുന്നതെന്ന് ഈ ആരാധകർക്ക് ഒരു ധാരണയില്ല എന്നുള്ളത് 100% പറയാൻ
പറ്റും.
ബുംറയുടെ കാര്യം അതാണ്. ബുംറ ഇപ്പം ഈ ബുംറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംറ ഈ കാലങ്ങളായിട്ട് പരിക്കായിരുന്നു. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് 2020 മത്സരം നടന്ന അതിന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതിന് തലേന്നാളാണ് പെട്ടെന്ന് ബുംറ ഇല്ല എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ബാക്ക് ഇഞ്ചുറി കൂടി അദ്ദേഹം കളിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പിന്നീട് നേരെ ബാംഗ്ലൂരിലോട്ട് പരിശോധനയ്ക്കും ചികിത്സയ്ക്കൊക്കെ ആയിട്ട് പോയി. തിരുവനന്തപുരത്ത് ആശുപത്രി വെച്ചിട്ട് അദ്ദേഹത്തിന് സ്കാനിങ് ഒക്കെ നടത്തിയായിരുന്നു. ആ കാര്യമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈ അതിനുശേഷം ഒരു മത്സരവും അദ്ദേഹം കളിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി പ്രാക്ടീസ് തുടങ്ങി എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഇനിയുള്ള ഏക ചാൻസ് എന്ന് പറയുന്നത് ഇപ്പം ഇതിനിടയ്ക്ക് അയർലൻഡിനെതിരെ ഒരു 2020 പരമ്പര വരുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് അദ്ദേഹം കളിക്കുകയാണെങ്കിൽ പരമാവധി ഒരു ഒരു കളിയിൽ 4 ഓവറല്ലേ എറിയാൻ പറ്റൂ. അപ്പം ഈ 4 ഓവറിന്റെ ഒക്കെ ഒരു മാച്ച് ഫിറ്റ്നസ് ആയിട്ട് വേണം ബുംറ എന്ന് പറയുന്ന കുന്തമന ഇന്ത്യയെ ലോകകപ്പിൽ നയിക്കുക എന്നുള്ളൊരു വൈരുദ്ധ്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ KNK ഓട്ടോമൊബൈൽസിൽ സ്പെയർ പാർട്സുകൾ ഇല്ല എന്നുള്ള യഥാർത്ഥത്തിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്.
അതെ, നമുക്കാണെങ്കിൽ പ്രതിഭാ ധാരാളിത്തത്തിന്റെ കാര്യത്തിൽ മറ്റ് ഒരുപാട് ടീമുകളെ നമ്മൾ നോക്കുമ്പോൾ അവർക്കെല്ലാം അസൂയപ്പെടാൻ മാത്രമുള്ള പ്രതിഭകളുള്ള ഒരു ടീമാണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം ബ്രയാൻ ലാറ തന്നെ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ടീമുകളെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുമെന്ന്. അത്രമാത്രം പ്രതിഭകളുണ്ട്, പക്ഷേ ഒരു ആവശ്യത്തിന് വരുമ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് അങ്ങനെ നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇത് ഒരുപക്ഷെ എനിക്കോ ഷമീറിനോ മാത്രം തോന്നുന്നൊരു കാര്യമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ആരാധകരുടെ മുഴുവൻ ചർച്ച ഇതേക്കുറിച്ചാണ്.
പ്രതിഭ ദാരിദ്ര്യമാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത്. പ്രതിഭ സമ്പന്നത ധാരാളിത്വം ഒക്കെ ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. മൂന്ന് ടീമുകളെ അവതരിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട ഇപ്പൊ മൂന്ന് ഫോർമാറ്റുകളും കളിക്കുന്ന ചില കീ പ്ലെയേഴ്സിന് പരിക്ക് പറ്റിയതോടെ ആകെ കൂടെ കുഴപ്പത്തിലായി. ഇപ്പൊ അതിലിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേര് വേറെയുണ്ട്. ഇപ്പൊ നമ്മൾ രാഹുലിന്റെയും ഈ ശ്രേയസ് അയ്യറിന്റെയും കാര്യം പറഞ്ഞിട്ടില്ല. കെ എൽ രാഹുലിന്റെയും ശ്രേയസ് അയ്യറിന്റെയും കാര്യം ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഋഷഭ് പന്തിന് പരിക്കേറ്റത് കൊണ്ട് ഇന്ത്യയുടെ നമ്പർ വൺ വിക്കറ്റ് കീപ്പർ ഇതുവരെയുള്ള ചിന്താഗതിയിൽ കെ എൽ രാഹുലാണ്. അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് കളിക്കും. പിന്നെ നാലാം നമ്പറിൽ ഏറ്റവും സാധ്യത ഈ പൊതുവെ കൽപ്പിക്കപ്പെടുന്നത് ഫിറ്റ് ആണെങ്കിൽ ശ്രേയസ് അയ്യർക്കാണ്. ഈ രണ്ടുപേർക്കും മാച്ച് ഫിറ്റ്നസ് ഇല്ല. അവർ ഈ അടുത്ത കാലത്തൊന്നും കളിച്ചിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരമില്ല. അവർ കളിക്കുകയാണെങ്കിൽ മാച്ച് ഫിറ്റ്നസ് ഇല്ലാത്ത ഈ പഴയ എന്താ പറയാ പ്രതാപം കൊണ്ട് മാത്രം കളിക്കുന്ന ഒരവസ്ഥയുണ്ടോ? പക്ഷെ ഇവർക്ക് പകരം ആളെ നമുക്ക് ചൂണ്ടിക്കാട്ടാനുമില്ല. ഇതാണ് അവസ്ഥ.
മുമ്പ് നാലാം നമ്പർ സ്ഥാനത്ത് കഴിഞ്ഞ ലോകകപ്പിൽ ഒരു വലിയ തമാശയായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു 3D ഒരു പ്ലെയറെ കൊണ്ടുവന്നിരുന്നു ഇന്ത്യ, വൻ പരാജയമായി പോവുകയും ചെയ്തു. ഇത്തവണ സൂര്യകുമാർ യാദവിനെ അവതരിപ്പിച്ചു നോക്കിയെങ്കിലും അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചു, അദ്ദേഹം വൺഡേയിൽ ഒരു വൻ പരാജയമാണ്, ഞാൻ ശ്രമിക്കാം എന്ന്. അദ്ദേഹം ഒരു വളരെ, അതേസമയം 2020 അദ്ദേഹത്തിന്റെ മികവ് അദ്ദേഹം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെറും 1000 പന്തുകൾക്കിടെ അദ്ദേഹം 100 സിക്സറുകൾ തികച്ചു. അങ്ങനെ ഒരു ഒരു ആ 2020 എന്ന ഫോർമാറ്റിൽ അദ്ദേഹം വളരെ മനോഹരമായി കളിക്കുമ്പോഴും വൺഡേയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒന്നാണെന്ന് തോന്നുന്നു സഞ്ജു സാംസന്റെ കാര്യം. സഞ്ജുവിന്റെ ഒരു പ്രതിഭയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും യാതൊരു സംശയവും വേണ്ട. പക്ഷേ യഥാർത്ഥ സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു പ്രതിഭ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് വലിയ സംശയം ബാക്കിയാണ്.
അത് സഞ്ജുവിന്റെ കാര്യം, സഞ്ജുവിന്റെ ഭാഗത്തും ഈ നമ്മുടെ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തും സെലക്ടർമാരുടെ ഭാഗത്തും കോച്ചിന്റെ ഭാഗത്തും ക്യാപ്റ്റന്റെ ഭാഗത്തും എല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ സഞ്ജുവിനെ അഥവാ ഇന്ത്യൻ ടീമിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വിക്കറ്റ് കീപ്പറുടെ പകരക്കാരൻ ആയിട്ടാണോ എടുക്കുക? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏത് പൊസിഷനിലായിരിക്കും കളിക്കുക? നാലാമത്തെ അഞ്ചാമത്തെയോ അല്ലെങ്കിൽ അഞ്ചാമത്തെയോ ആറാമത്തെയോ ബാറ്ററായിട്ട് കളിക്കണം. അപ്പം പക്ഷേ നമ്മൾ വെസ്റ്റ് ഇൻഡീസിൽ കണ്ടത് സഞ്ജു വൺ ഡൗൺ ഒക്കെ ബാറ്റ് ചെയ്യുന്നതാണ്. വൺ ഡൗണിന് വിരാട് കോഹ്ലിയുടെ സ്ലോട്ടാണ്. വിരാട് കോഹ്ലിയുടെ സ്ലോട്ടിൽ സഞ്ജുവിന് അവസരം കൊടുത്തിട്ട് സഞ്ജു എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന്റെ മൂന്നാം നമ്പറിൽ കളിക്കുന്ന ഒരു രീതി അല്ലല്ലോ ഈ അഞ്ചാം നമ്പറിലും ആറാം നമ്പറിലും ബാറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്. അപ്പം അത് ആരുടെ പിഴവാണ്? സഞ്ജുവിന്റെ പിഴവാണോ മാനേജ്മെന്റിന്റെ പിഴവാണോ? മാനേജ്മെന്റിന്റെ പിഴവാണ്. അതേസമയം സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങളിൽ ഇത് എന്റെ അവസാനത്തെ ചാൻസ് ആകാം എന്ന് ഓരോ മത്സരത്തിലും സഞ്ജു ചിന്തിക്കേണ്ട കാലം എപ്പോഴേ അതിക്രമിച്ചിട്ടുണ്ട്. ദിസ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കളിച്ചിരുന്നെങ്കിൽ, ഈ എല്ലാവരെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു പ്രകടനം ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഇപ്പൊ എത്ര വർഷങ്ങളായി ഇതേ ചോദ്യം ഉയരുന്നു, സഞ്ജു ടീം ഉണ്ടാകുമോ, സഞ്ജുവിനെ പരിഗണിക്കുമോ? ഇത് എല്ലാവരുടെയും ഭാഗത്ത് കുറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതെ അതെ, തീർച്ചയായിട്ടും രാജ്യാന്തര ക്രിക്കറ്റിൽ സഞ്ജു സാംസണു വേണ്ടി ശബ്ദം ഉയർത്തിയ ആളുകൾ ഒത്തിരിയുണ്ട്, ഒട്ടേറെ പേരുണ്ട്. ഒരാളെ മാത്രമായിട്ട് നമുക്ക് പേരെടുത്ത് പറയാനില്ല. കാരണം അവർക്കെല്ലാം സഞ്ജുവിന്റെ പ്രതിഭയെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ രവിശാസ്ത്രി പോലും, പഴയ മുൻ ഇന്ത്യൻ പരിശീലകനായ രവിശാസ്ത്രി വരെ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞു, ഇത്ര മനോഹരമായി ബോളിനെ പ്രഹരിക്കാൻ ശേഷിയുള്ള ഒരു ബാറ്ററില്ല, ഇത്ര നന്നായി മിഡിൽ ചെയ്ത് കളിക്കുന്ന ഒരാളില്ല. ഇത്രയൊക്കെ ആണെങ്കിലും സഞ്ജു സാംസണ് ആ ഒരു സമയത്ത് ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കാനുള്ള ഒരു ക്ഷമ അദ്ദേഹം കാണിക്കുന്നില്ല. 2020 ക്രിക്കറ്റിന്റെ മാതൃകയിൽ തന്നെ എപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് പുള്ളി നഷ്ടപ്പെടുത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലും നമ്മൾ അത്തരത്തിലുള്ള ചില കാഴ്ചകൾ കാണുകയുണ്ടായി. എനിക്ക് ഇപ്പൊ സമീർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇത് ആരുടെ കുഴപ്പമാണ്, കോച്ചിന്റെ ആണോ ക്യാപ്റ്റന്റെ ആണോ ഈ പോളിസി മേക്കേഴ്സിന്റെ ആണോ എന്താണ് എന്ന് നമുക്കറിയില്ല. ശരി തന്നെ, ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ കൂടത്തിൽ ചർച്ച ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ്. അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ വളരെയധികം വിമർശിക്കപ്പെടുന്നുണ്ട് അല്ലെ? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2020 മത്സരത്തിൽ സഞ്ജു സാംസൺ ആയിരുന്നു ബാറ്റിംഗ് ഓർഡർ ആ സമയത്ത് ബാറ്റ് ചെയ്യാൻ വരേണ്ടിയിരുന്നു. ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിനിറങ്ങി അദ്ദേഹം ബാറ്റ് ചെയ്തു. നമ്മുടെ തിലക് വർമ്മയ്ക്ക് തുടർച്ച രണ്ടാമത്തെ ഹാഫ് സെഞ്ചുറി അഴിക്കാൻ അടുത്തു നിൽക്കുന്ന തിലക് വർമ്മയ്ക്ക് ഒരു അവസരം കൊടുത്തില്ല, പകരം ഹാർദിക് പാണ്ഡ്യ സെൽഫിഷായി കളിച്ചു, അദ്ദേഹം തന്നെ കളി തീർത്തു എന്ന് നാഷണൽ മീഡിയ ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശിക്കുകയുണ്ടായി. അവിടെ തന്നെ മലയാളികളായ ക്രിക്കറ്റ് പ്രേമികൾ പല വേദികളിലും സംസാരിക്കുകയുണ്ടായി, സഞ്ജുവിന് കൊടുക്കേണ്ടിരുന്ന അവസരമാണ് ഹാർദിക് പാണ്ഡ്യ ഏറ്റെടുത്ത് നേരത്തെ ക്രീസിലേക്ക് വരാൻ കാരണം, അത് ശരിയായില്ല എന്ന രീതിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില പോരായ്മകൾ, ചില നമുക്ക് തന്നെ അതിശയം, നമ്മളെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും ഇടപെടലുകളും ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു.
തീർച്ചയായും അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആരുടെ പിഴവാണെന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ, അതിപ്പം ആ മത്സരത്തിൽ ആരാണോ ക്യാപ്റ്റൻ, ഇപ്പം ക്യാപ്റ്റൻ എന്ന് പൊതുവെ പറയുമ്പോൾ നമ്മൾക്ക് രോഹിത് ശർമ്മയുടെ മുഖം ഓർമ്മ വരുമെങ്കിലും ആ മത്സരത്തിൽ ആരാണോ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ പിഴവാണ്. ഒരു പ്രത്യേക വ്യക്തി എന്നുള്ളതിലോ വലിയ ആ സ്ഥാനം ആരാണോ വഹിക്കുന്നത് അയാൾക്കാണ്. ഈ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം നല്ല ക്യാപ്റ്റൻ ആണോ എന്ന് ചോദിച്ചാൽ വളരെ കാലിബറുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. പലപ്പോഴും നമുക്ക് കാണാം പല മത്സരങ്ങളിൽ അദ്ദേഹം തന്നെ ബൗളിംഗ് ഓപ്പൺ ചെയ്യുന്നത് കാണാം. അപ്പൊ അത് സ്വാർത്ഥതയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വിക്കറ്റ് എടുത്തിട്ട് അതിന് സാധൂകരിക്കുന്നതും കാണാം. ചിലപ്പം വൺ ഡൗൺ ആയിട്ട് ഈ നമ്മൾ ഐ പി എല്ലിലൊക്കെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുന്നത് കാണാം, ടു ഡൗൺ ആയിട്ട് വരുന്നത് കാണാം അദ്ദേഹം. പക്ഷെ ആ സമയത്തൊക്കെ അതിന് സാധൂകരിക്കുന്ന പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന താരത്തിന് വിമർശനങ്ങളൊന്നും പുത്തിരിയല്ല. അദ്ദേഹം അത് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, അദ്ദേഹം അത് മൈൻഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ചോദ്യം അവിടെ കിടക്കുകയാണ്. അപ്പം ഒരു ക്യാപ്റ്റൻ ചിലപ്പോൾ നമുക്ക് അവസരം തരില്ല എന്ന് നമ്മൾ അറിയേണ്ടതല്ലേ, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഈ ഈ സമയത്ത് അതും കൂടെ പരിഗണിക്കേണ്ടതാണ്.
അതെ, സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ സഞ്ജു തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സഞ്ജു ഒരു സെൽഫിഷ് ആയ ഒരു ബാറ്ററല്ല, അയാൾ അയാളുടെ വ്യക്തിഗത സ്കോറിലേക്ക് അധികം ഒന്നും ശ്രദ്ധിക്കാറില്ല. ടീമിന് ആ സമയത്ത് എന്താണോ വേണ്ടത്, ആ സമയത്ത് റൺ റേറ്റ് കയറ്റുക എന്നുള്ളതാണ് ആ ടീമിന് ആവശ്യമെങ്കിൽ അതനുസരിച്ചാണ് കളിക്കുക, അല്ലാതെ അവിടെ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ സഞ്ജു പോകാറില്ല എന്ന് സഞ്ജു തന്നെ മുമ്പ് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് ഇതുകൊണ്ടുകൂടെ ആകാം സഞ്ജു ചില സമയങ്ങളിൽ പെട്ടെന്ന് ഔട്ടാകുന്നതും പെട്ടെന്ന് റൺസ് കൂടുതലെടുക്കാനും സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ഉയർത്തി തന്നെ നിർത്താനും റൺ റേറ്റ് ഉയർത്തി നിർത്താനും ഒക്കെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം റൺ പെട്ടെന്ന് ഔട്ടാകുന്നതും ഒക്കെ അതുകൊണ്ടാകാം. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ സമീർ പറഞ്ഞ പോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ഐ പി എൽ വിൻ ചെയ്ത ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അത് മാത്രം മതിയാവും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ. അദ്ദേഹം ആദ്യ ബോളിംഗ് ഓപ്പൺ ചെയ്യുന്ന മത്സരങ്ങളിൽ ആ ഓപ്പണിംഗ് ആ ഓവറിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഇടയിൽ ഈ ഇത്തരത്തിലുള്ള ആശയ സംഘടനകൾക്കിടയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുവായ വിഷയമാണ്. അതായത് നമുക്ക് ഒരു തികഞ്ഞ ഒരു 15 ടീമിനെ ഇവരിൽ നിന്നും കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാവുന്നു. അത് നമുക്ക് മാത്രമല്ല സെലക്ടർമാർക്കും ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഒന്നാകെയും ഇതേ പ്രശ്നം നിലവിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്.
ഈ ഇതിന് സുനീഷ് പറയുന്ന ഈ പ്രശ്നത്തിന് എന്താണ് കാരണം എന്നുള്ള ഒരു അതിനൊരു ഒരു ഒരു വഴി കാണിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 2011 ഇന്ത്യ ലോക കിരീടം നേടിയ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ ടീം ഏകദേശം ഒരു വർഷം അല്ലെ അതിലധികം അതിലെ മിക്ക താരങ്ങൾ ഒരുമിച്ച് ഒട്ടേറെ മത്സരങ്ങൾ കളിച്ചു. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2007 മുതൽ 2011 ലോകകപ്പ് വരെ ഇന്ത്യ 104 ഏകദിന മത്സരങ്ങൾ കളിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കുക 2011 2015 ലോകകപ്പിനിടയ്ക്ക് ഇന്ത്യ 99 ഏകദിനങ്ങൾ കളിച്ചിരുന്നു. 2015 2019 ഇടയ്ക്ക് ഇന്ത്യ 86 ഏകദിനങ്ങൾ കളിച്ചിരുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് വരുന്നത്. 2019 ശേഷം നമുക്ക് ഓർക്കണം കോവിഡ് ഒക്കെ ഉണ്ടായ കാലമാണ്. പക്ഷേ എങ്കിലും നമ്പർ ശ്രദ്ധിക്കുക, നമ്മൾ കളിക്കുന്നത് പരമാവധി 65 മത്സരങ്ങളാണ്. അതായത് 38% ഡ്രോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റിന് ലോക ക്രിക്കറ്റ് തന്നെ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഇതിൽ നിന്ന് മനസ്സിലാവും. അതായത് ഏകദിനം എന്ന് പറഞ്ഞാൽ ലോകകപ്പിന് മാത്രമുള്ള ഒരു ഫോർമാറ്റായിട്ട് മാറിപ്പോകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. അതായത് 2015 86 മത്സരങ്ങൾ കളിച്ച ഇന്ത്യ 2019 ഇടയ്ക്ക് 65 മത്സരങ്ങളെ കളിക്കുന്നുള്ളൂ. അതിൽ തന്നെ തയ്യാറെടുപ്പിന്റെ ഒരു ചിത്രം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ തയ്യാറെടുപ്പിന്റെ ഒരു പോരായ്മ കൊണ്ടാണ് നമുക്ക് ആരായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ കളറിൽ ഇറങ്ങുക എന്ന് നമുക്ക് ഇപ്പോഴും നിശ്ചയമില്ലാത്തത്.
അതെ, വളരെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് കപിൽ ദേവിന്റെ ഒരു പ്രസ്താവന ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഏകദിന ലോകകപ്പ് ഏറെക്കുറെ അതിന്റെ അവസാന കാലത്തോട് അടുത്തു എന്നാണ്. 83 ഇന്ത്യക്ക് ആദ്യ ഏകദിന ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത് ഇന്ത്യക്കാരെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളാക്കി ആക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യയുടെ ക്യാപ്റ്റൻ കപിൽ ദേവ് തന്നെ അന്ന് പറഞ്ഞതാണ്. അത് ഏറെക്കുറെ വാസ്തവമായിക്കൊണ്ടിരിക്കുകയാണ്. ഷമീർ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് പിന്നെ ഒരു ക്രിക്കറ്റിന്റെ ഒരു ക്ലാസിക് മാതൃക എന്ന നിലയിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ഇവിടെ ഉണ്ടാവും. പിന്നീട് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 2020 2020 തന്നെ ലീഗുകളും ഈ രാജ്യാന്തര മത്സരങ്ങൾക്ക് പുറമെ ഐ പി എൽ പോലുള്ള ലീഗുകൾ കൂടി വന്നതോടുകൂടി വൺ ഡേ ക്രിക്കറ്റിന് വലിയൊരു പ്രാധാന്യം ഇല്ലാത്തൊരവസ്ഥയായി. മാത്രമല്ല ഒരു ദിവസം മുഴുവൻ ക്രിക്കറ്റിനായി കാത്തിരിക്കാൻ കാണികൾക്കും വലിയ താല്പര്യമില്ലാതായി. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ റൈറ്റിന്റെ കാര്യത്തിലും നമുക്കിപ്പോൾ അധികം ടെലിവിഷൻ റൈറ്റ്സ് ഒന്നുമില്ല. നമുക്ക് തന്നെ അറിയാം വെസ്റ്റ് ഇൻഡീസ് നടക്കുന്ന പരമ്പരയ്ക്ക് ഇന്ത്യയില് ടെലിവിഷൻ ആരും ഏറ്റെടുക്കാനില്ലായിരുന്നു. ഡി ഡി സ്പോർട്സിലാണ് അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഏകദിനത്തിന്റെ പൊതുവിലുള്ള ഒരു അവസ്ഥയാണിത്. അതേസമയം അതൊരു 2020 മറ്റോ ആയിരുന്നെങ്കിൽ അങ്ങനെ ആവില്ലായിരുന്നു. ഇപ്പം പിന്നെ ഇന്ത്യയുടെ സമയവും കൂടെ ബാധകമായിരിക്കാം വെസ്റ്റ് ഇൻഡീസ് പരമ്പരയുടെ കാര്യത്തിൽ. കാരണം ഇന്ത്യയുടെ ഒരു അധികം കാണികൾക്ക് താല്പര്യമുള്ള ഒരു സമയമല്ല എന്നുള്ളതാവാം. എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇത് മൊത്തത്തിൽ ഒരു താല്പര്യക്കുറവ് ഏകദിനങ്ങളോട് ഇന്ത്യൻ മൊത്തത്തിലുള്ള ക്രിക്കറ്റ് ബോർഡുകൾക്കെല്ലാം, ലോകത്തിലെ എല്ലാ ക്രിക്കറ്റ് ബോർഡുകൾക്കും ഉണ്ട്. അതിന്റെ ഒരു വരുമാനവും മറ്റുമായിരിക്കും അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതെ, ഈ കാര്യം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സുനീഷിനൊക്കെ ചിലപ്പോൾ ഓർമ്മ കാണും, ഒരു കാലത്ത് ഇന്ത്യ ഏകദിന മത്സരങ്ങൾ കളിക്കുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കറുടെ കളി കാണാൻ വേണ്ടിയാണെങ്കിൽ കൂടി നഗരങ്ങളിലെ TV ഷോറൂമുകളിൽ എല്ലായിടത്തും ഈ കളികൾ പ്രദർശിപ്പിക്കുമായിരുന്നു. അവരുടെ ഗ്ലാസ് വിൻഡോകളുടെ ഭാഗത്ത് ഒട്ടനേകം TV സെറ്റുകൾ ഓൺ ചെയ്തിട്ട് കളികൾ പ്രദർശിപ്പിക്കുമായിരുന്നു. അവിടെ നൂറുകണക്കിന് ആളുകളാണ് ഈ മത്സരം പൊരി വെയിലത്ത് നിന്നുകൊണ്ട് മണിക്കൂറുകളോളം നിന്നുകൊണ്ട് ഈ കളി കണ്ടുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്താണ് ഇപ്പോൾ സുനീഷ് പറഞ്ഞ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏകദിനം എന്ന് പറയുന്ന ഫോർമാറ്റിന്റെ ഭാവി, അതിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകകപ്പാണ് ഈ വരാൻ പോകുന്നത്. ഇതില് കാണികളുടെ പങ്കാളിത്തം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. ഒട്ടനവധി പേര് ടിക്കറ്റിനൊക്കെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മത്സരങ്ങൾ അതിനൊപ്പം ആവേശകരമാകുന്നില്ലെങ്കിൽ ഏകദിന ലോകകപ്പിൽ തന്നെ ഈ ഫോർമാറ്റിന്റെ ഒരു ഭാവി ഏറെക്കുറെ നിശ്ചയിക്കപ്പെടും എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു വെക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ നമ്മുടെ ടീം മാനേജ്മെന്റിനും ബോർഡ് അധികൃതർക്കും ICC ഉൾപ്പെടെയുള്ള രാജ്യാന്തര അധികൃതർക്കും തന്നെ ഏറെക്കുറെ ബോധ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലോകകപ്പോടെ ഈ കാര്യങ്ങൾക്ക് ഏറെക്കുറെ ഒരു തീരുമാനം ഉണ്ടാവും.
അതെ, കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഇംഗ്ലണ്ടിൽ നിന്നും മലയാള മനോരമയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ആളാണല്ലോ ഷമീർ. ഷമീറിന്റെ ഈ വാക്കുകൾ ഒരുപക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ ആയിരിക്കാൻ പോവുക. ഈ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിന്റെ തന്നെ ഏറെക്കുറെ ഒരു ജന്മഗീതം എഴുതിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവസാനിക്കുക. എന്തു തന്നെ ആയാലും ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പ് എന്ന നിലയ്ക്ക് ഇന്ത്യ അതിൽ ജേതാക്കളായി കാണാൻ ഇന്ത്യയിലെ കോടാനുകോടി ക്രിക്കറ്റ് ആരാധകർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഓരോ ടയർ വീതം മാറി മാറി പഞ്ചറാകുന്ന ഒരു ചടാക്ക് വണ്ടിയുടെ അവസ്ഥയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ്. ആവശ്യത്തിന് സ്പെയർ പാർട്സുകൾ ഇല്ലാത്ത ഒരവസ്ഥ, ഇതിന് നല്ലൊരു മെക്കാനിക് ഇല്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മുടെ KNK ഓട്ടോമൊബൈൽസിനെ ദൈവം തന്നെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം.
അത് തന്നെയാണ് എന്റെയും പ്രാർത്ഥന. വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അതിനിടയ്ക്ക് KNK ഓട്ടോമൊബൈൽസ് എല്ലാ എഞ്ചിൻ പണികളും തീർത്ത് നിരത്തിലിറങ്ങി അതിവേഗം കുതിച്ചു വായുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഓക്കെ, അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.
നന്ദി. മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.